മലയാളത്തിനായി മലയാളിക്കായി എസ് ബി എസ് മലയാളം.
നമസ്കാരം ശ്രീരാജ് നായർ. മലയാളത്തിലെ ഒരു എഴുത്തുകാരനും മലയാള സംവിധായകനുമാണ് താങ്കൾ. മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റിന്റെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെറുമകനുമാണ്. പൂർണ്ണമായും ഒരു മലയാളി തന്നെയാണ് താങ്കൾ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണത്തെ സെൻസസിൽ താങ്കളുടെ ഭാഷ മലയാളം എന്നല്ല എഴുതിയിരിക്കുന്നത്. താങ്കൾ ഒരു മലയാളിയായി ഓസ്ട്രേലിയയിൽ കണക്കാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ മലയാളിയായി സ്വയം വിശേഷിപ്പിക്കാത്തത് കഴിഞ്ഞ സെൻസസിൽ?
നമസ്കാരം. അത് സത്യസന്ധത, അത്രേ ഉള്ളൂ. സത്യമായിട്ട് ഇപ്പോ നമ്മള്, എനിക്ക് തോന്നുന്നു നമ്മൾ സത്യസന്ധരല്ല എന്നല്ല പറയുന്നത്, പക്ഷെ നാട് വിടുമ്പോഴുണ്ടാവുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. മറ്റെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു സംസ്കാരത്തിലെത്തി കഴിയുമ്പോൾ, അവര് പ്രത്യേകിച്ച് വെസ്റ്റേൺ സിവിലൈസ്ഡ് ഏരിയാസിൽ പോകുമ്പോൾ, അപ്പോൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ക്യൂ തന്നെ പറയാമല്ലോ, നമ്മൾ ക്യൂവിൽ നിന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടുള്ളൊരു ഉത്തരമായിരുന്നു ഞാൻ മലയാളം എന്ന് അതിലെഴുതിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ വീട്ടിൽ ഞാൻ മലയാളം സംസാരിക്കാറില്ല, അതൊരു സത്യമാണ്. എൻ്റെ ഭാര്യ മലയാളിയല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ ജനിച്ചത് കേരളത്തിലല്ല, അവർ വിദേശത്താണ് ജനിച്ചത്. അപ്പോൾ അവർക്ക് ആർക്കും മലയാളം അറിയില്ല. അപ്പം ഞാൻ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ആരും എൻ്റെ വീട്ടിലില്ല, തിരിച്ചിങ്ങോട്ടും ഇല്ല. അതുകൊണ്ട് അതൊരു ഭാഷ സംസാരിക്കുന്ന രീതിയിൽ അതൊരു ഭാഷയല്ല. എൻ്റെ വീട്ടിൽ അത് സംസാരിച്ചാൽ ആർക്കും അറിയാൻ വയ്യാത്തൊരു ഭാഷയായിപ്പോയി. അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് ഇല്ല എന്ന് എഴുതി.
അതായത് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ മലയാളമാണോ എന്നൊരു ചോദ്യം കൊണ്ടുള്ള ഒരു പ്രശ്നമാണോ അത്?
അത് എനിക്ക് തോന്നുന്നു അതെ. ഇപ്പൊ നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, സത്യസന്ധമായിട്ട് പറയുന്നത്. അതായത് ഇപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷകൾ ഏതാണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് എഴുതിയേനെ മലയാളം. എനിക്ക് അറിയാവുന്ന മറ്റു ഭാഷകൾ, അത് സംഭവിക്കാറുണ്ട് ഇവിടെ. അതായത് ഇപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ആപ്ലിക്കേഷൻ പലയിടത്തും ഞാനത് കണ്ടിട്ടുണ്ട്. മറ്റു ഭാഷകൾ അറിയാമോ, അറിയാമെങ്കിൽ ലിസ്റ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഞാനതിൽ എഴുതാറുണ്ട്. ബിക്കോസ് അത് എനിക്കറിയാവുന്ന ഭാഷയാണ്, എനിക്ക് എഴുതാനും വായിക്കാനും ഇത്തിരി കൂടുതൽ അഭിമാനിക്കാനും ഉള്ള ഒരു ഭാഷയാണ്, ഞാനത് പറയാറുണ്ട്. പക്ഷെ ഈ സെൻസസിലെ ചോദ്യം എനിക്ക് തോന്നുന്നത് മാറ്റിയാൽ കൂടുതൽ മലയാളികൾക്ക് അവിടെ മലയാളം എന്ന എഴുതാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം.
ഓക്കെ. എന്തായാലും അത് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം അത് കേട്ടപ്പോൾ, താങ്കൾ തന്നെ മുൻപൊരിക്കൽ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യമായിരുന്നു. മലയാള ഭാഷയുടെ കളിത്തോട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി, അവിടെ വളർന്നു വന്ന ഒരു വ്യക്തി മലയാളത്തിൽ എഴുതുന്നു, മലയാളത്തിൽ ചിന്തിക്കുന്നു, മലയാളത്തിൽ വായിക്കുന്നു, മലയാളത്തിൽ സിനിമ സംവിധാനം ചെയ്യുന്നു. പക്ഷേ ഒരു ഓസ്ട്രേലിയൻ മലയാളികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ താങ്കൾ അതിൽ ഉൾപ്പെടുന്നില്ല. സ്വയം ഒരു അസ്വാഭാവികത തോന്നിയിട്ടുണ്ടോ അതിൽ?
ഉണ്ട്, അത് സംശയമില്ലാത്ത കാര്യമല്ലേ. അപ്പൊ നമ്മൾ ഇപ്പോൾ ഈയിടെയായിട്ട് ഞാനിപ്പോൾ മാധ്യമങ്ങളിൽ വായിച്ചു, ഇവിടുത്തെ ഞാൻ പറയുന്ന ഫേസ്ബുക്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലും ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് ഇതുപോലെ അടുത്ത സെൻസസിൽ ഇങ്ങനെ എഴുതിയാലുള്ള ഗുണങ്ങൾ. അതെനിക്ക് അറിയില്ലായിരുന്നു, അതൊരു ആ അറിവില്ലായ്മ ഉണ്ടാവാം. ബിക്കോസ് എനിക്ക് എൻ്റെ വിശ്വാസം ഈ എഴുതുന്നത് വെറുതെ അവർ കണക്കെടുക്കുന്നതിലോ മറ്റെന്തെങ്കിലും ഇനോ ഒരു സെൻസസ് എന്ന് പറയുമ്പോൾ ഈ ഭാഷ വീട്ടിൽ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ എനിക്ക് മറ്റൊരു തലമുണ്ട് ഇതിൽ. അതായത് പലപ്പോഴും ഇപ്പോ ഇവിടെ ജീവിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും, ഇന്നിപ്പോ ഞാനൊരു വാർത്ത വായിച്ചു, അത് സത്യമാണെന്നറിയില്ല, ഇംഗ്ലീഷിൽ പൂർണ്ണമായിട്ട് പറയാൻ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഏതോ ഒരു സ്ത്രീയെ അവഹേളിച്ചു എന്നൊക്കെ ഞാൻ കേട്ടു. അത് സത്യമാണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ അതെ, അന്ന് ഞാൻ കേട്ടു. അതിലെ സത്യാവസ്ഥ എനിക്കറിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. സോ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെ ഇംഗ്ലീഷ് അറിയണം എന്നുള്ളത് റിക്വയർമെന്റ് ആണ്. ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് റിക്വയർമെന്റ് ആണ്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ ഭാഷ നമുക്കറിയില്ല എന്ന് എഴുതി പോകുന്നുണ്ടോ എന്നുള്ള ഒരു ഭയം, അതൊരു ഇൻഹെറന്റ് മനുഷ്യ സ്വഭാവമാണ്. അതായത് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് ആ ഒരു എഴുത്തു കൊണ്ട് ഒന്നും സംഭവിക്കരുത്. സ്കൂളിലായാലും ഓഫീസിലായാലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനൊന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു ഇനി അറിവില്ലാതെ ചെയ്തു പോകരുത്.
ഒന്ന് ക്ലിയർ ആകുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്, അതായത് മറ്റൊരു ഭാഷ അറിയാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് മോശമാണ്, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്തിൽ ജീവിക്കാൻ അർഹരല്ല, അതിനുവേണ്ട പൂർണ്ണമായ യോഗ്യത ഇല്ല എന്നൊരാശങ്ക പലരുടെയും മനസ്സിലുണ്ടാകുന്നു എന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്?
അതെ അതെ, അത് ഞാൻ എഴുത്തുകാരൻ എന്നുള്ളൊരു സ്വാതന്ത്ര്യത്തിലാണ് ഇത് പറഞ്ഞത്. അതായത് ഞാൻ എല്ലാ എഴുതുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാരെ പറ്റിയും എല്ലാ രീതിയിലും ഏതൊക്കെ കോണിക്കൂടെ ചിന്തിക്കാമോ അതിൽ കൂടെ എല്ലാം ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ആ രീതി ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, അപ്പം ഈ ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഒരു ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാവുമോ എന്നൊരു സംശയം നമ്മുടെ സൊസൈറ്റിയിൽ.
അങ്ങനെയും അങ്ങനെ ആശങ്കപ്പെടുന്ന ആൾക്കാരും മാറിപ്പോകും അല്ലെങ്കിൽ എഴുതാതിരിക്കുമോ എന്നൊരു ആശങ്ക അല്ലേ?
അതെ അതെ. പക്ഷെ എന്റെ കാര്യത്തിൽ അതല്ല, ഞാനത് എഴുതിയത് സത്യസന്ധമായിട്ടാണ്. ബിക്കോസ് എന്റെ വീട്ടിലാരും ഞാൻ സംസാരിക്കാറില്ല.
ഓക്കെ. അപ്പൊ ഒരുപക്ഷെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ എന്നതിന് പകരം മറ്റെന്തെങ്കിലും വാക്കായിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് താങ്കളും മലയാളം തന്നെ എഴുതുമായിരുന്നത്?
അതെ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോ അടുത്ത വർഷം അവര് ഇപ്പൊ മാറ്റാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, ഈ ചോദ്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇതൊരു നല്ല കാര്യമായിരിക്കും. അതായത് അറിയാവുന്ന ഭാഷകൾ, സംസാരിക്കാൻ അറിയാവുന്ന ഭാഷകൾ ഏത്, എഴുതാൻ അറിയാവുന്ന ഭാഷകൾ ഏത്, വായിക്കാൻ ഇനോ, ആ രീതിയിൽ പോയാൽ അതിന് ഉത്തരങ്ങൾ കൂടുതൽ ഉണ്ടാവാം. അപ്പം പലരും ഇപ്പൊ ഞാൻ രാവിലെ റേഡിയോയിൽ കേട്ടു ഒരാൾ സംസാരിക്കുന്നതിനെ പറ്റി. ഇപ്പോ യാത്രയെ പറ്റിയാണ് സംസാരിച്ചത്, അതായത് എവിടൊക്കെ പോയി എത്തുന്നു ഓരോരുത്തര്. അഗൈൻ മൈഗ്രേഷനെ പറ്റിയാണ്, ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പല രാജ്യങ്ങളിൽ പോയി ജീവിക്കേണ്ടി വരുന്നു. അവസാനത്തെ ചോദ്യം എത്ര ഭാഷ അറിയാം. അപ്പൊ ആ 21 വയസ്സേ ഉള്ളൂ, എനിക്ക് 6 ഭാഷ അറിയാം എന്ന് പറഞ്ഞു. അതിന്റെ ആ ഗുണം ആ സംഭവിച്ച 21 വയസ്സിൽ ആ ചെറുപ്പക്കാരൻ 8 രാജ്യങ്ങളിൽ ജീവിക്കേണ്ടി വന്നു. അതുകൊണ്ട് 6 ഭാഷ അറിയാം. അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. ഭാഷ എന്ന് പറയുന്നത് പിന്നെ എഴുതാനും വായിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു സാധനമല്ല, ഇതൊരു ബുദ്ധിയുടെയും ഒരു ആത്മാംശം കൂടെ ഉള്ള ഒരു സാധനമാണ് ഭാഷ. അതായത് പ്രത്യേകിച്ച് വളരെ പിന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവന്റ്സ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പം ഭാഷയാണ് മനസ്സിൽ വരിക, ആ ഭാഷയിലാണ് നമ്മൾ കരയുക, ആ ഭാഷയിലാണ് ചിരിക്കുക. വെളിയിൽ കാണിക്കുന്നില്ലെങ്കിലും ഇപ്പൊ ഈ നമ്പറിന്റെ കാര്യം തന്നെ ഒരു ഉദാഹരണമാണ്. ഇംഗ്ലീഷിൽ എണ്ണുമ്പോഴും മനസ്സിൻ്റെ അതിന്റെ അബോധമായിട്ടും ഡീപ്പർ സൈഡിൽ മലയാളത്തിൽ എണ്ണിപ്പോവും. അത് നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. ആ ഇന്ന് പഠിച്ച 1, 2, 3 പഠിച്ച മലയാളി ആ അക്ഷരങ്ങൾ കൂടെ അവന്റെ അബോധമായിട്ട് അവൻ അത് അതിലെ ചിന്തിക്കുകയോ, അത് സംശയമില്ലാത്ത കാര്യം, സ്വപ്നം കാണും. അപ്പൊ അത് ഭാഷ എന്ന് പറയുന്ന വെറൊരു ലിപികളും കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമല്ല.
സ്വാഭാവികമായിട്ടും അപ്പോൾ ഇത്തവണ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു പക്ഷെ ശരിയാണോ എന്നറിയില്ല, ഇത്തവണ എങ്ങനെയായിരിക്കും താങ്കൾ സ്വയം വിശേഷിപ്പിക്കുന്നത്?
ഇപ്പൊ അതിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനിപ്പോഴും മലയാളം വീട്ടിൽ സംസാരിക്കുന്നില്ല. അപ്പോ ആ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് മാത്രമേ എനിക്ക് എഴുതാൻ ഒക്കൂ. പക്ഷേ ഇപ്പോ ഈ മാധ്യമങ്ങൾ കൂടെ ഞാൻ ഇപ്പൊ അറിഞ്ഞതനുസരിച്ച് മലയാളം എന്ന് എഴുതിയാൽ നമ്മളുടെ ഭാഷ സംസാരിക്കുന്നവർക്കും മലയാളികൾക്കും അത് ഉപകരിക്കും. അതായത് കൂടുതൽ പുസ്തകങ്ങൾ ലൈബ്രറികളിൽ വരികയും പിന്നെ സിനിമകൾ സിനിമാശാലകളിൽ വരികയൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ കേട്ടത് അതിനെപ്പറ്റി. അതൊക്കെ നമുക്ക് അതിനൊരു ഗുണം സംഭവിക്കും. മലയാളം കേരളം എന്നുള്ള രണ്ട് കാര്യങ്ങൾ ഓസ്ട്രേലിയയിൽ അതിനൊരു ഫ്യൂച്ചർ, അതായത് നാളെ നമുക്കതിന് നല്ല ആനുകൂല്യങ്ങൾ, ആ ഭാഷ ഇത്രയും സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടും എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതും. ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പക്ഷേ ഇപ്പൊ ഐ എം സ്റ്റിൽ ചിന്തിക്കുകയാണ് അത് എങ്ങനെ ചെയ്യണം. അത് കാണുമ്പോൾ അപ്പൊ മനസ്സിൽ തോന്നുന്നനുസരിച്ച് ചെയ്യും.
തീർച്ചയായും എന്തായാലും വളരെയധികം നന്ദി ശ്രീരാജ് നായർ, ഇത്രയും കാര്യങ്ങൾ നമുക്കായി വിശദീകരിച്ചതിന്.
സന്തോഷം, സന്തോഷം.
മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.